ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. ഐക്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിനു മുന്നിലുണ്ടെന്നും പൌരന്മാരോട് ജാഗരൂകരായിരിക്കണമെന്നും അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലി സീസണിൽ 58 പ്രത്യേക ട്രെയിനുകളും 272 അധിക സർവീസുകളും നടത്തുമെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ. മലപ്പുറം ആനക്കല്ലിൽ ഭൂമിക്കടിയിൽ നിന്ന് സ്ഫോടക ശബ്ദമുണ്ടായ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ചെന്നൈയിൻ എഫ് സിയെ നേരിടും. വാർത്തകൾ വിശദമായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഗുജറാത്തിലെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രാഷ്ട്രത്തെ ഏകീകരിക്കുന്നതിന് സർദാർ പട്ടേൽ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം അനുസ്മരിച്ചു.
മേ രാഷ്ട്രീയ ഏകതാ ദിവസ് പർ സഭി ദേശവാസിയോ കോ ബഹുത് ബഹുത് ബധായി ദേതാ ഹൂ. സാഥിയോ, ഇസ് ബാർ കാ രാഷ്ട്രീയ ഏകതാ ദിവസ് അദ്ഭുത സംയോഗ ലേക്കർ ആയാ ഹൈ. ഏക തരഫ് ആജ് ഹം ഏകതാ കാ ഉത്സവ മനാ രഹേ ഹൈ, വഹീ ദൂസരി തരഫ് ദീപാവലി കാ ഭീ പാവൻ പർവ ഹൈ.
കഴിഞ്ഞ 10 വർഷമായി സർക്കാരിന്റെ നയപരിപാടികളിലൂടെ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഐക്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിനു മുന്നിലുണ്ടെന്നും ജാഗരൂകരായിരിക്കാനും പ്രധാനമന്ത്രി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. നാനാത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ദീപാവലി സീസണിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് 7000 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി ഇന്ത്യൻ റെയിൽവേ. ഇതോടെ പ്രതിദിനം 2 ലക്ഷത്തോളം അധിക സീറ്റുകൾ ലഭ്യമാകും. 58 പ്രത്യേക ട്രെയിനുകളും 272 അധിക സർവീസുകളും നടത്തുമെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ 10 ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചു. ഏറെ തിരക്കുള്ള തിരുവനന്തപുരം ന്യൂഡൽഹി, തിരുവനന്തപുരം ബംഗളൂരു, കോട്ടയം ചെന്നൈ, യശ്വന്ത്പൂർ കോട്ടയം പാതകളിലുൾപ്പെടെയാണ് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മലപ്പുറം എടക്കര പോത്തുകല്ല് ആനക്കല്ലിൽ ഉഗ്ര സ്ഫോടന ശബ്ദമുണ്ടായ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഉഗ്ര സ്ഫോടന ശബ്ദത്തെ തുടർന്ന് വിള്ളൽ വീണ വീടുകളിൽ മന്ത്രി ഇന്നലെ സന്ദർശനം നടത്തി. അതേസമയം ജിയോളജി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്നാണ് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. അപ്പർ കുട്ടനാട്ടിൽ നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിത്തുവിത അടുത്തയാഴ്ച ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
മാന്നാർ, ചെന്നിത്തല തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള 3000 ഏക്കർ പാടശേഖരങ്ങളിലാണ് നെൽകൃഷിക്കായി ഒരുക്കങ്ങൾ നടക്കുന്നത്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്ന ജോലിയും ട്രാക്ടർ ഉപയോഗിച്ച് നിലമൊരുക്കുന്ന ജോലിയും പുരോഗമിക്കുന്നു. 1500 വരുന്ന കർഷകരാണ് നെൽകൃഷിയുമായി രംഗത്തുള്ളത്. അടുത്ത ആഴ്ച വിത്ത് വിത നടക്കും. ഇതിനായി ഉമ മനുരത്ന എന്നീ വിത്തിനങ്ങൾ കൃഷി ഓഫീസുകളിൽ എത്തിയിട്ടുണ്ട്. പാടശേഖരങ്ങളിൽ വരിനെല് വളരുന്നതാണ് കർഷകരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ഇതിനെ നശിപ്പിക്കാൻ കൂട്ടായ ശ്രമവും നടക്കുന്നുണ്ട്.
കാസർകോട് നീലേശ്വരത്ത് കളിയാട്ടത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അപകടത്തിൽ 150 ലധികം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിച്ചേക്കും. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജി KT നിസാർ അഹമ്മദിനു മുമ്പാകെ ഇന്നലെയാണ് ജാമ്യാപേക്ഷ നൽകിയത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സരചിത്രം വ്യക്തമായി. ഇതോടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചാരണത്തിലാണ്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനായി മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരൻ ഇന്ന് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പ്രസംഗിക്കും. ബത്തേരി മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെയും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെയും ഇന്നത്തെ പ്രചാരണം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിലാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി ഡോ. P. സരിൻ രാവിലെ ഒലവക്കോട് ടൌണിൽ നിന്ന് പ്രചാരണം ആരംഭിച്ചു. ആരംഭിച്ചു. കണ്ണാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണം. ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മണ്ഡല പര്യടനം ദേശമംഗലം പഞ്ചായത്തിലാണ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ പര്യടനത്തിന്റെ ഭാഗമായി മന്ത്രി OR കേളു തിരുവില്ലാമല, പഴയന്നൂർ, എളനാട് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. വരവൂർ പഞ്ചായത്തിലാണ് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന്റെ ഇന്നത്തെ പ്രചാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
നന്മയുടെ സന്ദേശവുമായി രാജ്യമെങ്ങും ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു. വിദേശ രാജ്യങ്ങളിലും നിറപ്പകിട്ടാർന്ന ദീപാവലി ആഘോഷത്തിലാണ് ഇന്ത്യക്കാർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു. കണ്ണൂർ ജില്ലയിലെ ബസ് സ്റ്റാൻഡുകളുടെ ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള നിലവിലെ അവസ്ഥാ പഠനം ആരംഭിച്ചു. സമ്പൂർണ്ണ ശുചിത്വ മാലിന്യ സംസ്കരണ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പഠനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
സംസ്ഥാനത്ത് തന്നെ ഇത് ആദ്യമായാണ് ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥാ പഠനം നടത്തുന്നത്. പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വിലയിരുത്തിയാണ് പഠനത്തിന് തുടക്കം കുറിച്ചത്. പയ്യന്നൂർ കോളേജിലെ ഗ്രീൻ ബ്രിഗേഡ് ടീമും നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളും ചേർന്നാണ് പയ്യന്നൂരിൽ പഠനം നടത്തുന്നത്. ഗ്രീൻ ബ്രിഗേഡ് കോർഡിനേറ്റർ ഡോക്ടർ സുരേഖയുടെ നേതൃത്വത്തിലുള്ള 6 അംഗങ്ങൾ പഠന സംഘത്തിലുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, പോരായ്മകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ 3 KSRTC ബസ് സ്റ്റേഷനുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള 33 ബസ് സ്റ്റാൻഡുകളുമാണുള്ളത്. തയ്യാറാക്കുന്ന അവസ്ഥാ പഠന റിപ്പോർട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും വകുപ്പുകൾക്കും കൈമാറും.
ഐക്യ കേരളത്തിന് ഇന്ന് 68 വർഷം പൂർത്തിയാകുന്നു. നാളെ 69ാം കേരളപ്പിറവി ദിനം. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നവംബർ 1 മലയാള ദിനമായും 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായും സർക്കാർ ആഘോഷിക്കും. മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ലക്ഷ്യത്തിലേക്കെത്തുന്നതിന്റെ ഭാഗമായ ഹരിത മാതൃകാ പ്രഖ്യാപനങ്ങൾ കേരളപ്പിറവി ദിനത്തിൽ നടക്കും. ഒക്ടോബർ 2 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ജനകീയ ക്യാമ്പയിന്റെ 1ാം ഘട്ടത്തിൽ 17,339 സ്ഥാപനങ്ങളാണ് ഹരിതമായി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ചെന്നൈയിൻ FC യെ നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FC യെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മോഹൻ ബഗാൻ തോൽപ്പിച്ചു. കാസർഗോഡ് കുള്ളൻ പശുക്കളെ ഇന്ത്യയിലെ ഒരു തനത് ബ്രീഡായി അംഗീകരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
കാസർഗോഡിന്റെ സ്വന്തം ഇനമായ നാടൻ പശുക്കളെ ഒരു തനത് ജനുസായി അംഗീകരിക്കണം എന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലയുടെ തനത് ഇനമായ ഇവയെ സംരക്ഷിക്കുന്നതിനായി ബദിയടുക്ക പഞ്ചായത്തിലെ ബേളയിൽ 2015 ആരംഭിച്ച ഫാമിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്ന് ഇവയുടെ അംഗീകാരം ലഭ്യമാക്കുക എന്നതായിരുന്നു. കേരള കന്നുകാലി വികസന ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇവയുടെ സർവേയും വിവരശേഖരണവും നടത്തുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ പഞ്ചായത്തുകളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പശു സഖിമാർക്കുള്ള പരിശീലനവും കഴിഞ്ഞ ദിവസം കാസർഗോഡ് ബേള കന്നുകാലി ഫാമിൽ വെച്ച് നടന്നിരുന്നു.
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ ജോസഫ് തറയിൽ അഭിഷിക്തനായി. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. അതിരൂപതയുടെ 9ാമത് ബിഷപ്പും 5ാമത് ആർച്ച് ബിഷപ്പുമാണ് മാർ തോമസ് തറയിൽ. ചിത്തിരയാട്ട ദീപാവലി പൂജകൾക്കായി ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ചിത്തിരയാട്ട പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നട അടയ്ക്കും. കണ്ണൂർ തളിപ്പറമ്പ് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് ഹിദായത്ത് നഗറിലെ സഹോദരങ്ങളായ 2 പേർ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഐക്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിന് മുന്നിലുണ്ടെന്നും പൌരന്മാരോട് ജാഗരൂകരായിരിക്കണമെന്നും അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലി സീസണിൽ 58 പ്രത്യേക ട്രെയിനുകളും 272 അധിക സർവീസുകളും നടത്തുമെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ. മലപ്പുറം ആനക്കല്ലിൽ ഭൂമിക്കടിയിൽ നിന്ന് സ്ഫോടക ശബ്ദമുണ്ടായ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി GR അനിൽ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് ചെന്നൈയിൻ FC യെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.